പ്രവാസി ഭാരതി 1539 AM. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴി കാട്ടി.
Brought to you by
Ahalya Hospital, caringly yours.
Hamdan Street and Musaffa, Abu Dhabi.
ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് അതത് മേഖലയിലെ വിദഗ്ധർ ശ്രോതാക്കളുമായി സംവദിക്കുന്ന തത്സമയ പരിപാടി
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമീക്ഷയിൽ നമുക്കൊപ്പം കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ നമസ്കാരം.
നമസ്കാരം.
മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ മുൻപ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം, അപ്പോൾ ഈ അടുത്ത് കണ്ടൊരു പത്രവാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ്. സ്വന്തം കുഞ്ഞിനെ അമ്മ ജീവൻ എടുത്ത ഒരു സംഭവത്തെ കുറിച്ച്. അപ്പൊ അതിന് പല അഭിപ്രായങ്ങളും പല മേഖലയിൽ നിന്ന് ആളുകളൊക്കെ പറഞ്ഞു. അപ്പോ അതിന് പിന്നിലൊരു മനഃശാസ്ത്രപരമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ, അങ്ങനെ ഒരു രീതിയിലേക്ക് എത്താനായി ആ സ്ത്രീയെ നയിച്ചതിന്?
തീർച്ചയായിട്ടും ഇത് ഒരു ഒരു സുദിനത്തിൽ അങ്ങനെ ആവുന്നതല്ല എന്നാണ് ഞങ്ങളെ പോലത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ആ ട്രാക്കിൽ മാറി ഓടുന്നുണ്ടാവും അവര്, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. ഒരു വിഷയം, ഒന്ന് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വരാം. പേഴ്സണാലിറ്റിയുടെ എന്ന് പറയുമ്പോൾ വ്യക്തി വൈകല്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കാം. അതായത് അവരുടെ വ്യക്തി സ്വഭാവത്തിൽ തന്നെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഈ എടുത്തുചാട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെയും അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകളെ പറ്റിയിട്ടോ അവരുടെ ഒറിജിൻ എവിടെ നിന്നാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയുള്ള ചിന്തയില്ലാതെ എടുത്തുചാട്ടങ്ങൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വരാം. അപ്പോൾ ഒരു ഡിസിഷൻ പെട്ടെന്നായിരിക്കും. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു മാരീഡ് ആള്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും എൻ്റെ ആ കുട്ടികളെ പറ്റിയിട്ടും എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റിയും ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടർ, അത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾക്കൊക്കെ വരാം വ്യക്തി വൈകല്യത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽപ്പെട്ടതാവാം ഒരു പക്ഷേ. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവരായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് അവരുടെ മുമ്പത്തെ അവസ്ഥകളെ പറ്റിയൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ. പിന്നെ മറ്റൊന്ന് ഈ സാഹചര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ, അതായത് അവർക്ക് അവരെ റിയൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരായിട്ട് ഇഷ്ടക്കേടുള്ള ചില വിഷയങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടമാതിരി പറ്റാതെ വരുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടെത്തുന്ന ഒരു പുതുമുഖം, അതിനൊരു വഴി കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്കൊരു ലൂപ്പ് ഹോളിലേക്ക് ഇടിച്ചു കയറാൻ പല ആളുകൾക്കും അവരുടെ വ്യക്തി കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അത് അവർക്ക് വിഷമുള്ള കാര്യങ്ങളിൽ ഒരു പഴുത് കണ്ടെത്തിക്കൊണ്ട് ഞാനത് കറക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ ഞാനൊരു പുതിയ അവതാരകനായിട്ട് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിനോടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇത്തരം ചിന്തകളും വരാം. പക്ഷേ ഇതിലൊരു വ്യത്യസ്തത കാണുന്നത് എന്താ വെച്ചാൽ, ആ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചതാണ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും ഒരു വട്ടം ഇൻസിഡൻറ്റിൽ അങ്ങനെ കുട്ടി ഇതായിട്ടില്ല, ഡെത്ത് ആയിട്ടില്ല എന്ന് തോന്നിയപ്പോൾ രണ്ടാമത് എടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറയുന്നത്, അത് സാധാരണ ഒരു നോർമൽ ഇൻഡിവിജ്വലിന് കാണുന്ന ഒരു പ്രതിഭാസമല്ല. കാരണം സ്വാഭാവികമായിട്ടും സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തന്നെയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരും. ഇമീഡിയറ്റ് ആദ്യത്തെ നിമിഷത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം തോന്നിക്കഴിഞ്ഞാലും സെക്കൻഡ് തോട്ടിൽ വരുമ്പോൾ വേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നും. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പല നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാനിപ്പോൾ ശ്രീത്തരായിട്ട് ഒരു വഴക്കുണ്ടായി, ഞാൻ എന്തെങ്കിലും ചീത്തയൊക്കെ വിളിച്ചു, പക്ഷെ അടുത്ത നിമിഷം തന്നെ എനിക്ക് ചിലപ്പോൾ തോന്നും വേണ്ടില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ല, കുറച്ച് അധികമായി പോയോ എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു റീതോട്ട് കൂടിയും ഈ കൊച്ചിന് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യേണ്ട വിഷയങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇതിലൊരു പോസിറ്റീവായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ഗിൽട്ടി ഫീലിംഗ്, കുറ്റബോധം വരുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുക. എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് അപ്പോഴാണ് അറിയാൽ ലൈഫിലേക്കുള്ളൊരു കടന്ന് വരവ് വരുന്നത്. അപ്പോഴാണ് അവർക്കൊരു ഞാൻ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ചെയ്തതിലുള്ളൊരു കുറ്റബോധമൊക്കെ വരുന്നത്. പല കേസുകൾക്കും നമുക്ക് കാണാം, ആദ്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഒരു കുറ്റബോധം സങ്കടം വരുമ്പോഴൊക്കെ വരാം, ആദ്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇത് വരാതിരിക്കാൻ ഇനിയും പറ്റും. പല വീട്ടമ്മമാരും ഇതേപോലെയുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ സഫർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു വിസമ്മതം കാണിക്കാതെ ആരെങ്കിലും വീട്ടുകാർക്കോ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റം പ്രത്യക്ഷപ്പെട്ടിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ, ഒരു പ്രൊഫഷണൽ ആളുകളുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. കുറച്ചൊന്നൊരു ഇവാലുവേഷൻ, കാരണം നിങ്ങളെ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ കൊളീഗ്സിനോ ഏതെങ്കിലും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനോ അറിയാൻ പറ്റും ഇതേമാതിരി അല്ല ഇയാൾ പ്രവർത്തിക്കാറ് സാധാരണ, ഇപ്പോൾ കുറച്ച് വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത്. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.
ഡോക്ടർ, അതുപോലെ തകർച്ചയുടെ വക്കിലത് നിൽക്കുന്ന പല ബന്ധങ്ങളുടെയും ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കാം കൂടുതലും പറയുന്നത്, ഭാര്യ മക്കളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അമ്മയെ ശ്രദ്ധിക്കുന്നില്ല, ഒരു കാര്യത്തിലും താല്പര്യമില്ല, ഇതുവരെയൊന്നും അങ്ങനെ ആയിരുന്നില്ല, പെട്ടെന്നാണ് ഇപ്പം ഇങ്ങനെ, ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് അവർക്ക് അതിനെപ്പറ്റി പറയാൻ പോലും അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ള കേസുകൾ ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ടോ? എന്തായാലും
ഇതിനൊക്കെ പല സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരു പൊസസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എൻ്റെ, ഞാൻ കൂടുതൽ എൻ്റെ വൈഫിനോട് സ്നേഹം കാണിക്കുന്നതായിട്ടും ഞാൻ വീട്ടുകാരെ അവഗണിക്കുന്ന മാതിരിയൊക്കെ എൻ്റെ വീട്ടുകാർക്ക് തോന്നിയേക്കാം ഇനീഷ്യൽ സ്റ്റേജിൽ. എല്ലാവർക്കും എല്ലാം പറയുന്നത് ചില ആളുകൾക്ക്. ഇതുപോലെ തന്നെ എനിക്ക് ചില എൻ്റെ പേരൻസായിട്ട് ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഞാൻ മാരേജ് കഴിഞ്ഞാലും എൻ്റെ പേരൻസിനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അതിന് പറ്റാത്ത ഭാര്യമാരും ഉണ്ടാവും. നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരു ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ അമ്മയോടോ അച്ഛനോടോ കൂടുതൽ സ്നേഹം കാണിക്കുകയും അവരെ കൂടുതൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും പറ്റാത്ത ആളുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ ആ ഒരു സ്വാർത്ഥ ചിന്താഗതിൻ്റെ കൂടി ഭാഗമാണ്. നമുക്ക് അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഉത്ബോധ മനസ്സിലുള്ള ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അത്. സാധാരണഗതിയിൽ അത് മനസ്സിലാക്കി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളെ ഹസ്ബൻഡുമായിട്ട് നല്ല ലോയ്യം കൂടണം, അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ പാരൻസും നിങ്ങളെ പാരൻസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിലനിൽക്കണം. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് തന്നെയാണ്, അച്ഛൻ അച്ഛനാണ്, അമ്മ അമ്മയാണ്, ഓരോരുത്തർ ആ ലെവലിലാണ് നിൽക്കുന്നത്. ഓരോ ആ സ്ഥാനത്തേക്ക് നമുക്ക് വേറെ ആളെ കൊണ്ടു നോക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ല. പക്ഷെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് വർക്ക് ചെയ്യാതെ പലപ്പോഴും വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയി വരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നത്തിൽ നിന്ന് അടുത്തത് തുടങ്ങും. ഇപ്പോൾ പലതും പല കുടുംബക്കാരും കുടുംബങ്ങളും കല്യാണം കഴിച്ചതിന് ശേഷം പറയുന്നതാണ്, എസ്പെഷ്യലി ഭാര്യമാർ നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഹസ്ബൻഡ് ഒരു കാര്യം ഒരു സീക്രസിയും മനസ്സിൽ വെക്കൂല, ഞാൻ എന്തെങ്കിലും പറഞ്ഞതൊക്കെ അച്ഛനോടും അമ്മനോടും പോയി പറയും. ഇതൊക്കെ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഒന്നും ഇവരോട് പറയാൻ പറ്റില്ല, എനിക്കൊരു ഒരു സ്ഥാനം തരുന്നില്ല, ഭാര്യ എന്നുള്ളൊരു സ്ഥാനം തരുന്നില്ല, ഇതൊക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടു കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. ചിലതൊക്കെ നമുക്കൊരു നമ്മളെ ഫാമിലി ലൈഫിലൊരു ഒരു മറയൊക്കെ വേണം. ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പണായി പറയുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായില്ല. കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ പലപ്പോഴും ട്രാൻസ്പെറൻസി അല്ലാത്തതുകൊണ്ടാണ്, അത് ഒരു കുറവുള്ളതുകൊണ്ടാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ പാരൻസിനായിട്ട് എങ്ങനെ അറ്റാച്ച്ഡ് എന്ന് ഒരു പുതിയ വന്ന ആൾക്ക് അറിഞ്ഞോളുന്നില്ല. അയാൾക്കത് എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുറച്ച് കുറച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയാൾ ആ ട്രാക്കിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കണം വേണം. അപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി പറയുമ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല, പ്രശ്നങ്ങൾ വഷളാവും. അങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്താറുള്ളത്.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ നിന്ന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. സമീക്ഷ തുടരും ഇടവേളയ്ക്ക് ശേഷം.